ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. അത്യാഗ്രഹത്തെക്കുറിച്ച് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് വലിയ വയറും ചെറിയ വായുമുള്ള പിശാജ് എന്നാണ്. വയറു വലുതായതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല, അത് ധനത്തോടുള്ള ആർത്തി മാത്രമല്ല അധികാരം പ്രശസ്തി ഇങ്ങനെ എന്തിനോടും ആർത്തി തോന്നുന്നതാണ്. പെട്ടെന്ന് സമ്പന്നരാകാൻ കൊതിക്കുന്നവരും എന്തെങ്കിലും മിച്ചം കിട്ടുമെന്ന് കരുതി നിക്ഷേപിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യങ്ങൾ പോലും നടക്കാതെ വരുമ്പോഴാണ് ഭാവിയിലേക്ക് കരുതൽ എന്ന നിലയിൽ കഷ്ടിച്ച് മിച്ചം പിടിച്ചിരിക്കുന്ന തുകയ്ക്ക് അല്പം കൂടുതൽ കിട്ടുമെന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലേക്ക് ആളുകൾ തയ്യാറാവുന്നത്. ഉദാഹരണത്തിന് പ്രവാസികളുടെ കാര്യമെടുക്കാം. എത്ര കാലം പ്രവാസിയായി തുടരാൻ കഴിയുമെന്ന് ആർക്കും ഉറപ്പില്ല. ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ടി വരാം, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെടാം. ഇത്തരം ആശങ്കകൾ ഉള്ളതുകൊണ്ടാണ് കിട്ടുന്നതിൽ ഒരു പങ്ക് മിച്ചം വച്ച് സുരക്ഷിതമായ ഒരു നിക്ഷേപം ഭാവിയിലേക്കുള്ള കരുതൽ എന്ന നിലയിൽ നടത്തുന്നത്. മിക്കവരും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന സുരക്ഷിത നിക്ഷേപത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ 5% താഴെ എത്തുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന തിരിച്ചറിവിലെത്തുന്നു. അപ്പോൾ പിന്നെ എന്താണ് മാർഗം എന്നന്വേഷിക്കുന്നു. അത്തരം ചില മാർഗങ്ങൾ തേടിപ്പോകുമ്പോഴാണ് നമുക്ക് അബദ്ധം പിണയുന്നത്. കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ്. കണക്ക് കൂട്ടലിന്റെ കാര്യത്തിലും ആർത്തിയും അത്യാഗ്രഹവും എടുത്തുചാട്ടവും കൂടുതലാണ് എന്നതും ഇതോടൊപ്പം പറയണം. ഇല്ലെങ്കിൽ വിവാദമായ തേക്ക്, മാഞ്ചിയം, ആട് പദ്ധതികളുടെ പുതിയ രൂപത്തെയും നമ്മളിങ്ങനെ വിശ്വസിക്കില്ലല്ലോ. അടുത്തിടെ മാത്രം കേരളത്തിൽ നിന്ന് തട്ടിച്ച പണത്തിന്റെ കണക്ക് കേട്ടാൽ കണ്ണുതള്ളും. പോപ്പുലർ ഫിനാൻസിൽ 3000 കോടിയോളം രൂപയാണ് സാധാരണക്കാർ പോലും നിക്ഷേപിച്ചത്. കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള യൂണിവേഴ്സൽ ട്രേഡിംഗ് കമ്പനി തട്ടിച്ചത് 3500 കോടിയോളം രൂപ. കാസർകോട്ടെ ഫാഷൻ ജുവലറി, ഓഷ്യാനസ് ക്യൂനെറ്റ്, റോക്കറ്റ് ഹബ്ബ്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെ പല പേരുകളിലും പേരുകളില്ലാതെയും മലയാളികൾ തട്ടിപ്പിനിരയായത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോടികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ഇങ്ങനെയെല്ലാം കൂടി കണക്കാക്കിയാൽ 2019-2020 വർഷം മാത്രം മലയാളിക്ക് നഷ്ടമായത് ഏതാണ്ട് 20,000 കോടിയോളം രൂപയാണ്, ചിലപ്പോൾ അതിൽ കൂടുതലും. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പണം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പറയുന്നത് എന്റെ വിധി, അല്ലാതെന്ത് പറയാൻ എന്നാണ്. എന്നാൽ എല്ലാ ദുരന്തങ്ങളും വിധിയാണ് എന്ന് കരുതരുത്. ചെറുതെങ്കിലും എടുത്തചാട്ടത്തിന്റെ ഫലമായി ചെയ്ത പ്രവൃത്തികളുടെ തുടർഫലമാണ്. എങ്ങനെയാണ് ഇരയാകാതിരിക്കാൻ നമുക്ക് സാധിക്കുക? നിക്ഷേപിക്കു മുമ്പ് സ്ഥാപനത്തിന് നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അതായത് അല്പം ശ്രദ്ധിച്ചാൽ തന്നെ നിക്ഷേപ തട്ടിപ്പിൽ നിന്ന് സ്വയം രക്ഷിക്കാം. അനുമതി ഉണ്ടെങ്കിൽ തന്നെ ഏതു രീതിയിലാണ് പണം സ്വീകരിക്കാവുന്നത് എന്ന് പരിശോധിക്കണം. മിക്ക സ്ഥാപനങ്ങൾക്കും നിക്ഷേപം സ്വീകരിക്കാൻ അനുമതിയില്ല, കടപ്പത്രം വഴി മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. പ്രത്യേകിച്ചും ജ്വല്ലറികൾക്ക് നിക്ഷേപ പദ്ധതികൾ നടത്താൻ RBIയുടെ അനുമതിയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഇനി ചില ആളുകളുണ്ട് യൂട്യൂബിലോ വാട്സപ്പിലോ കാണുന്ന പല പദ്ധതികളിലും വിശ്വസിക്കും. അത്തരം പദ്ധതികളിൽ ചേരും മുമ്പ് ഒരുപാട് തവണ ആലോചിക്കണം. അവ ഒഴിവാക്കുന്നതാണ് എന്ന സാമാന്യബുദ്ധി സ്വയം എടുക്കണം. മോഹന വാഗ്ദാനങ്ങൾ ചതിക്കുഴിയാണ് എന്ന തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനം. വലിയ പലിശ അല്ലെങ്കിൽ ആദായം നൽകാൻ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കഴിയുമോ എന്ന് സ്വയം ചിന്തിക്കണം. മിക്കപ്പോഴും നമ്മൾ അബദ്ധങ്ങളിൽ പിണയുന്നത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ശുപാർശ ചെയ്യുമ്പോഴായിരിക്കും. ഇത്തരം വ്യക്തികളോടുള്ള വിശ്വാസത്തെ സ്ഥാപനങ്ങൾ മുതലെടുക്കും. നിങ്ങളുടെ ഇടപാട് സ്ഥാപനവുമായിട്ടാണ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വ്യക്തിത്വവും സത്യസന്ധതയുമൊക്കെ ഇവിടെ അപ്രസക്തമാണ്. കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നം വിൽക്കാനോ ആളുകളെ ചേർത്താൽ നിങ്ങൾക്ക് പണം വാഗ്ദാനം നൽകുന്നതോ ആയ പദ്ധതികൾ തീർച്ചയായും തട്ടിപ്പ് പദ്ധതികളാണ് എന്ന് മനസ്സിലാക്കുക, അവ ഒഴിവാക്കുക. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിലൂടെ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അടിയിലൂടെയുള്ള ചോർച്ച കാണാതെ പോകരുത്. ഒരു കഥ കേട്ടിട്ടില്ലേ? ഭക്ഷണം തേടിയിറങ്ങിയ കൈസർ എന്ന നായ ഒരു ബോൺ പീസ് കിട്ടി. അതും കടിച്ചുപിടിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്, ഫ്ളാറ്റിലേക്ക്. അപ്പോൾ മക്തൂം പാലം കടക്കേണ്ടി വന്നു. മക്തൂം പാലത്തിലൂടെ നടക്കവേ തന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കണ്ട കൈസർ അത് ബോൺ പീസുമായി നിൽക്കുന്ന മറ്റൊരു ഡോഗ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ആ ബോൺ പീസും കൂടി കരസ്ഥമാക്കാനായി ഈ കൈസർ കുരച്ചും കൊണ്ട് മറ്റേ ഡോഗിന് നേരെ ചാടി. ഉള്ളതും പോയി, വെള്ളവും കുടിച്ചു. ഇത് കേൾക്കുമ്പോൾ ഓ, ഇത് ഈസോപ്പ് കഥയല്ലേ എന്ന് പറയുന്നവരോട് ഒരു കാര്യം, പഴയ കഥ പുതിയ രൂപത്തിൽ പറഞ്ഞപ്പോൾ അത് ഈസോപ്പ് കഥയാണ് എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ പഴയ തട്ടിപ്പ് പുതിയ രീതിയിൽ വരുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല.